പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും അവന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവമക്കളുടെ ഒരു പ്രത്യേകത, വർഷങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ കൂടുതൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ്യ! അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുന്നു. ദൈവം നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ബലവും ശക്തിയും തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് ഇന്നും ശക്തി കുറഞ്ഞു പോയിട്ടില്ല, ദൈവവചനത്തിനും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ദൈവവചനം യഥാർത്ഥമായിട്ട് പ്രഘോഷിക്കുന്നവനും ശക്തി കുറഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ്യ! ദൈവത്തിന്റെ സുവിശേഷത്തിന് ഇന്നും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന് ഇന്നും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ശക്തിയുടെ വ്യാപാരം, അതാര് വിശ്വസിക്കുന്നു, അവനിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ! ഹല്ലേലൂയ്യ! ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രൈസ് ദി വേർഡ് ഓഫ് ഗോഡ്. രാവും പകലും ദൈവത്തിന്റെ വചനം നീ സംസാരിക്കുക. നിന്റെ വായ അടഞ്ഞിരിക്കരുത്, കാരണം ദൈവത്തിന്റെ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തിയാണത്. ഹല്ലേലൂയ്യ! പ്രിയ സഹോദരങ്ങളെ, കൊളോസ്യ ലേഖനത്തിലെ ചില ചിന്തകളിലേക്ക് കടന്നു വരാം. ദ ബുക്ക് ഓഫ് കൊളോസ്യൻസ്, നമുക്ക് കൊളോസ്യ ലേഖനം എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുക. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തൊരു ഒരു ലേഖനമാണെങ്കിലും ദയവായി ശ്രദ്ധയോടെ ഇരിക്കുക. ദൈവത്തിന് ഓരോ ദൈവവചനത്തിലൂടെയും നമ്മോട് സംസാരിക്കാനും ഇടപെടാനും കഴിയും. പ്രിയ സഹോദരങ്ങളെ, കൊളോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ആർക്കാണോ താൻ ലെറ്റർ എഴുതുന്നത് അവരെ കണ്ടിട്ടില്ല. സി, നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളവരൊന്നും അങ്ങനെ ലെറ്റർ എഴുതി പരിചയമില്ല. പക്ഷേ ഇച്ചിരി പ്രായമായ ആൾക്കാരൊക്കെ ഒത്തിരി ലെറ്ററുകൾ എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വീട്ടിലോട്ട് ലെറ്റർ എഴുതുന്നു, ഒത്തിരി ലെറ്റർ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് എന്തുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന, കാരണം നമുക്കറിയാവുന്ന ആൾക്കാർക്കാണ് സാധാരണ എഴുതുന്നത്. ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത ഒരാൾക്കൊരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സാധാരണ ചെയ്യേണ്ട എന്താ എന്തായിരിക്കാം? നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ് വളർന്നത്, ജനിച്ചത്, അല്ലേ? ഇവിടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ലെറ്റർ എഴുതുമ്പോൾ തന്നെക്കുറിച്ചല്ല മറ്റൊരാളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ. പൗലോസ് ഇന്ന് വരെ കൊളോസ്യയിൽ കാണാത്തവർക്ക് ലെറ്റർ എഴുതുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ പൗലോസ്, ഞാൻ ദമാസ്കസിൽ വെച്ച്, ഞാൻ അങ്ങ് ഒരു കപ്പലുടമസ്ഥൻ്റെ മോനായിരുന്നു, പിന്നെ ദമാസ്കസിന് വെച്ച് ഞാൻ യേശുവിനെ കണ്ടു, പിന്നെ അതിനുശേഷം ആത്മാ ഞാൻ സ്നാനപ്പെട്ടു, ആത്മാവ് എൻ്റെ മേൽ വന്നു, പിന്നെ എരിശിലേമുലയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല. ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് എ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ തൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെക്കുറിച്ചല്ല, കർത്താവ യേശുവിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ്യ! ഹല്ലേലൂയ്യ! നമ്മൾ നമ്മളെ തന്നെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനം കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട്, ഇപ്പോൾ ശരി ശരി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ, കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട് പലപ്പോഴും നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടാറില്ല. പക്ഷേ പൗലോസ് ഇവിടെ എഴുതുമ്പോൾ പറയുകയാണ്, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലവോദിക്കയിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. കണ്ടോ, ഇന്നാണെങ്കിൽ മുഖം കണ്ടിട്ടില്ലെങ്കിൽ വല്ല വാട്സപ്പ് വഴിയെങ്കിലും അയച്ചു കൊടുക്കാം അറ്റ്ലീസ്റ്റ് മുഖം. പക്ഷെ ഇന്ന് വരെ മുഖം കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ലെറ്റർ എഴുതുമ്പോൾ താൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ സഹോദരങ്ങളെ. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിലും മുമ്പേ ഉള്ളവൻ, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യനായിട്ട് എഴുന്നേറ്റവനാകുന്നു. അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കണം. തന്റെ ശരീരത്തിൽ അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ അധ്യായം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുക. എന്നിട്ട് ഈ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇൻട്രഡക്ഷൻ തീരുന്നിടത്ത് പറഞ്ഞാൽ ഈ ഒന്നും രണ്ടും അധ്യായങ്ങളൊക്കെ പിന്നീട് ആൾക്കാർ തിരിച്ചത്. ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇൻട്രഡക്ഷൻ തീരുമ്പോൾ ആളൊരു ഒരാഗ്രഹം അവിടെ പറയുന്നുണ്ട്. ആ ആഗ്രഹം എന്താണെന്ന് അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജാതികളുടെ ഇടയിൽ വായിച്ചാട്ടെ.
ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി.
ദൈവത്തിന് കണ്ട മുഖം കണ്ടിടത്ത് പറയാണ്, ടു ഹും ഗോഡ് വുഡ് മേക്ക് നോൺ വാട്ട് ഈസ് ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദിസ് മിസ്റ്ററി അമംഗ് ദ ജെന്റൈൽസ്. ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ ഇഷ്ടം എന്താണെന്ന് പറയുന്നു, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് തന്നെ. പ്രിയമുള്ളവരെ, തുടക്കത്തിൽ ഈ പുൽപ്പിറ്റ് ഇവിടെ വെച്ചപ്പോൾ സൗരങ്ങൾ ആരൊക്കെ ചോദിച്ചു എന്താണ് എഴുതി വെക്കേണ്ടത്. മിക്കവാറും കാണുന്നത് ദസ് സൈസ് ദ ലോർഡ്, യഹോവ അരുളി ചെയ്യുന്നു. ചിലടത്ത് കാണുന്ന അവരുടെ ആ സംഘടനയുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പലയിടത്ത് ഞാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരന്മാർക്ക് ദൈവം കൊടുത്ത വെളിപ്പാടിനായി സ്തോത്രം. ഒത്തിരി വർഷമായി ഹിം വി പ്രീച്ച് ദാറ്റ് വി മേ പ്രസന്റ് എവരി മാൻ ഓർ വുമൺ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. പോലീസ് പറയുകയാണ്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ആൻഡ് വാണിങ്. ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ സഹോദരങ്ങളെ ഒന്ന് പറയുന്നു, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചിങ്. രണ്ടാമത് പറയുന്നു പ്രീച്ചിങ്. രണ്ടും ഒരു സഭയിൽ രണ്ടും വേണം, ഒന്ന് പ്രീച്ചിങ്ങും വേണം ടീച്ചിങ്ങും വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദിമ നൂറ്റാണ്ടിൽ നമ്മൾ ജീവിച്ചിരുന്നെന്നിരിക്കട്ടെ, ദൈവമായ കർത്താവ് പറയുകയാണ് നിങ്ങൾക്കൊരു സഭയിലേക്ക് കടന്നു പോകാനായിട്ട് ഞാനൊരു അനുവാദം തരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് സഭ ഒന്നാം നൂറ്റാണ്ടിൽ ഏത് സഭ തിരഞ്ഞെടുക്കും? പ്ലീസ്, ഫസ്റ്റ് സെഞ്ചുറിയിൽ നമ്മൾ ജീവിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ ഏത് സഭയിൽ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ. ഒന്നാമത്തെ നൂറ്റാണ്ട് നമ്മൾ ജീവിച്ചിരിക്കും. ഒത്തിരി സഭയുണ്ട്, എഫേസസിലുണ്ട്, സ്മിർണയിലുണ്ട്, ഫിലാദൽഫിയ സഭയുണ്ട്, കൊരിന്ത്യ സഭയുണ്ട്, പിന്നെ കൊളോസിയരുണ്ട്, അന്ത്യോക്യ സഭയുണ്ട്, യെരുശലേമിലൊരു സഭയുണ്ട്, അപ്പോസ്തലന്മാരിൽ അവിടെ. നിങ്ങൾ എവിടെ പോകും പറയാമോ? ഒരിടത്തും പോകത്തില്ല. കർത്താവിനെ പഠിപ്പിക്കുന്ന സഭയിൽ ജീവിച്ചാൽ പോകും. എല്ലാ സഭയിലും ജീവിച്ചാൽ അന്ന് കർത്താവിനെ പഠിപ്പിച്ചേ. Tell me, പ്രിയ സൗരങ്ങൾ, എന്നോട് ചോദിച്ചാൽ ഞാൻ കർത്താവ് പറയും, കർത്താവേ അന്ത്യോക്യയിലെ സഭയിലേക്ക് നീ എന്നെ പറഞ്ഞയക്കണം. അന്ത്യോക്യ സഭ സൗരങ്ങൾ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ചർച്ച്. അന്ത്യോക്യ സഭ ആരാ തുടങ്ങിയേ? ദൈവമാ തുടങ്ങിയത്. ഹല്ലേലൂയ. അന്ത്യോക്യ സഭയെക്കുറിച്ച് എല്ലാ വാക്യങ്ങൾ എടുക്കണം, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത പറയാം. അവിടെ രണ്ട് കൂട്ടരുണ്ടായിരുന്നു. There were prophets and teachers. ആരൊക്കെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സ് ആൻഡ് പ്രോഫറ്റ്സ്. അവിടെ ഉപദേഷ്ടക്കന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രവാചകൻ നിങ്ങൾക്കറിയാം ഇപ്പൊ ഒത്തിരി നാളത്തെ, ഇതുകൊണ്ട് പ്രവാചകൻ ആരാന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ചിതറിപ്പോയവർ, സ്തേബാനോസ് മുഖാന്തരം ഉപദ്രവമുണ്ടായപ്പോൾ, 11-ാം അധ്യായത്തിൽ അപ്പോസ്തലത്തിൽ പ്രതി വായിക്കുകയാണ്, ഉപദ്രവമുണ്ടായപ്പോൾ ചിതറിപ്പോയവര് സുവിശേഷം പ്രസംഗിച്ച് യവനന്മാരോട് സുവിശേഷം പറഞ്ഞ് കർത്താവിന്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം തിരിഞ്ഞു. അപ്പൊ ആ സമയത്ത് യെരുശലേമിലുള്ളവർ പറഞ്ഞു, നമുക്കൊരാളെ അങ്ങോട്ട് അയക്കാം. ആരെ അയച്ചത്? ആരെ അയച്ചത്? നിങ്ങൾ വായിച്ചിട്ടില്ല. ബർണബാസിനെ അങ്ങോട്ട് അയച്ചു. ബർണബാസ് അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയാ. ബർണബാസ് കണ്ട് സന്തോഷിച്ച്, നമ്മളാണ് ചെന്ന് പറയാം, ഹോള് കൊള്ളാം കേട്ടോ, നല്ല സെറ്റപ്പാ, അല്ലെങ്കിൽ കൊള്ളാം കേട്ടോ, പാട്ട് കൊയർ എല്ലാം നല്ലതാ. ബർണബാസ് കണ്ട് എന്താ കണ്ട് സന്തോഷിച്ചത്? ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ദൈവകൃപ കാണാൻ പറ്റുമോ? ഹീ സോ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് റിജോയിസ്ഡ്. അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇനി പോയന്റെ പ്രത്യേകത എന്നറിയാവോ? അവൻ നല്ല മനുഷ്യനും വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവനുമായിരുന്നു. അപ്പം ബർണബാസിന് ഒരു ഐഡിയ, അന്ത്യോക്യസഭ കണ്ടപ്പം ബർണബാസിന്റെ ഐഡിയ, ഒരാളെ കണ്ടിട്ട് കുറെ നാളായി, ആരാത്? ശൗല്. ശൗലിനെ കുറെ നാളായിട്ട് കാണുന്നില്ല. അപ്പൊ ബർണബാസിന്റെ ഐഡിയ തെളിച്ചു, ഓക്കെ അന്ത്യോക്യയിലെ സഭയിലേക്ക് എങ്ങനെയെങ്കിലും ശൗലിനെ പോയി പിടിച്ചോണ്ട് വരണം. അങ്ങനെ 11 അധ്യായത്തിൽ വായിക്കുകയാണ്, അവൻ ശൗലിനെ തിരവാൻ അവൻ തർസോസിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. കണ്ടെത്തിയാറെ അവനെ എങ്ങോട്ട് കൊണ്ടെന്നറിയാമോ? അന്ത്യോക്യ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. നിങ്ങൾ ആലോചിക്കണം, അന്ത്യോക്യ സഭയിൽ ഒന്നാമത് ഫയർ വിശ്വാസികളാ ഉള്ളത്. പ്രവാചകന്മാരുണ്ടവിടെ, ഉപദേഷ്ടക്കന്മാരുണ്ടവിടെ. പിന്നെ നമ്മൾ അതിന്റെ അപ്പോസ്തല പ്രവർത്തനം 13:1 വായിക്കുന്നു, അന്ത്യോക്യയിലെ സഭയിലുള്ളവരുടെ ലിസ്റ്റ്, അവരുടെ പരിപാടി എന്നായിരുന്നു അറിയാവോ? അവർ കർത്താവിനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു. വെൻ ദേ വർ മിനിസ്ട്രിങ് അണ്ടർ ദ ലോർഡ്. അപ്പൊ കൃത്യം ബർണബാസ് ഭയങ്കര ജ്ഞാനിയാ. കാരണം ബർണബാസ് ഒരു വർഷമായിട്ട് എവിടെയോ പോയിരിക്കുന്ന ശൗലിനെ കൊണ്ടുവന്നത് അന്ത്യോക്യയിലെ സഭയിലാ. അവർ ഒരു മത്സരം അവരുടെ ദേവാലയ അവിടെ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ആർക്ക് ശിഷ്യന്മാരെന്ന്, ആർക്ക് ക്രിസ്ത്യാനെന്ന് പേരുണ്ടായി? ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. പ്രിയ സൗരങ്ങളെ, അങ്ങനെ അന്ത്യോക്യയിലെ സഭ, ഞാൻ പറയുന്നത് ഇറ്റ് വാസ് എ മച്വർ ചർച്ച്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു പ്രായപൂർത്തിയായ സഭയാണ്. ലിസൺ കെയർഫുള്ളി. പ്രായപൂർത്തിയായ സഭയെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമുള്ളവർ വരുന്ന സഭ എന്നുള്ളതല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരാളോട് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ച്, ഇനി ഞാൻ ചോദിക്കത്തില്ല, എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്. ഐ ഡിസൈഡഡ് ഐ നെവർ ആസ്ക് വൺ പേഴ്സൺ. കാരണം 30 വിശ്വാസത്തിൽ വന്നവനേക്കാൾ 3 വിശ്വാസത്തിൽ വന്നവൻ പരിശുദ്ധാത്മാവിൽ വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ 35 വിശ്വാസത്തിൽ വന്നവൻ ഇപ്പോഴും പാല് പിടിച്ചോണ്ടിരിക്കുക. അപ്പം ആ ചോദ്യത്തിന് അർത്ഥമില്ല. അന്ത്യക്കിലെ സഭ ശരിക്കും ഇറ്റ് വാസ് എ ബ്ലസ്ഡ് ചർച്ച്. അത് ഭയങ്കര ബ്ലസ്ഡ് ചർച്ച് ആയിരുന്നു. അവിടെ നിന്നാണ് ശൗലും ബർണബാസും ദൈവത്തിന്റെ വേലയ്ക്ക്, പൗലു പരിശുദ്ധാത്മ പറഞ്ഞെന്നറിയാവോ, സെപ്പറേറ്റ് അൺ ടു മീ. ശ്രദ്ധിക്കണേ, സെപ്പറേറ്റ് അൺ ടു മീ. എനിക്ക്, ഞാൻ വിളിച്ചിരിക്കുന്ന എന്റെ വേലയ്ക്ക്, ശ്രദ്ധിച്ചെ ഓരോ വാക്യങ്ങളും, അവരെ എനിക്ക് വേർതിരിക്കാനാ പറഞ്ഞു. അങ്ങനെ അവർ പോയി ചെന്ന് 13 അധ്യായത്തിൽ കാണുകയാണ്, അവർ പിശിദ്യ ദേശത്തിലെ അന്ത്യോക്യ ചെല്ലുക. അവിടെ ചെന്നപ്പം പൗലോസിനോട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അവർ പള്ളി ചെന്നപ്പോഴത്തേന് അപ്പോസ്തല പ്രവർത്തനം 13 അധ്യായത്തിൽ വായിക്കുന്നു, പള്ളി ചെന്നപ്പം ആദ്യം ന്യായപ്രമാണവും പ്രവാചകന്മാരും വായിച്ചു. വായിച്ചപ്പം നമ്മുടെ ബർണബാസും ശൗലോട് ഇരിപ്പുണ്ട്. അവരോട് പള്ളി പ്രമാണികൾ വന്ന് പറഞ്ഞു, പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവി. എന്നാ പറഞ്ഞ പ്രബോധനം? ആരോടായി പറയുന്നേ? പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ. ഈ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയില് സഹോദരന്മാർ ലീഡ് ചെയ്യുമ്പോൾ പറയും, പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് വേഗം വെളിപ്പാട് പുസ്തകത്തിലേക്കാണ് ഓടുന്നത്. അനന്തരം 30 ഒരു വലിയ മൗനതയുണ്ടായി. വലിയൊരു മൗനതയുണ്ടായി സ്വർഗത്തിൽ എന്നതുപോലെ ഭയങ്കര മൗനമാ. പ്രിയ സ്വരങ്ങളെ, റോമാസഭയോട് പറയാണ്, നിങ്ങളെല്ലാവരും ദയാപൂർണരും, ഫിൽഡ് വിത്ത് മേഴ്സി, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നെന്നാ പോലീസ് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാള് പ്രസംഗമല്ല ഇവിടുത്തെ വിഷയം, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാണ് ഓരോരുത്തരും. പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവിനെന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് തങ്ങൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം പറയാനുള്ള. അതുകൊണ്ടാണ് എന്നെ കൊരിന്ത്യ സഭയിലൊക്കെ പറഞ്ഞ് 2-3 പേർക്ക് പ്രബോധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുത്തം മിണ്ടാതിരിക്കട്ടെ, എല്ലാവരോടും ഒരുമിച്ച് പറയാതെന്നൊക്കെ പറഞ്ഞ് അവിടെ അവര് അത് നിയന്ത്രിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ എന്താണ്? വാട്ട് ഈസ് ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്? പത്രോസ് ലേഖനം അവസാനിപ്പിച്ച് എങ്ങനെയാണെന്നറിയോ? ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് ദി നോളജ് ഓഫ് ദ ലോർഡ്. കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവി. പൗലോസിനോട് ചോദിച്ചു, പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവി. പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ ഇസ്രായേൽ, നമ്മുടെ പിതാക്കന്മാരൊക്കെ തുടങ്ങി യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടേക്ക് എത്തുക കേട്ടോ. എന്റെ 13:26 വായിച്ചാട്ടെ, Acts 13:26. ആ പ്രസംഗം വിളി എത്തിക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്കാകുന്ന രക്ഷാവചനം അയച്ചത്
സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ള നമുക്കാകുന്നു ഈ രക്ഷാവചനം അറിയിച്ചിരിക്കുന്നത്.
രക്ഷാവചനം, ദ വേർഡ് ഓഫ് സാൽവേഷൻ. 27 വാക്യം ഇസ് വെരി ഇമ്പോർട്ടന്റ്. വായിച്ചാട്ടെ.
യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ
മനസ്സിനുഷ. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും. ശ്രദ്ധിക്കണേ, ആരെ അറിഞ്ഞില്ല? ശ്രദ്ധിച്ചേ, ആരെ അറിഞ്ഞില്ല? യേശുവിനെ അറിഞ്ഞില്ല. പരീശന്മാര് ബൈബിൾ പഠിച്ചതിന്റെ അത്രയും ആര് പഠിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? പക്ഷെ അവർ യേശുവിനെ അറിഞ്ഞില്ല. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഞാൻ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് ഡ്രൈവ് ചെയ്ത പയ്യൻ എന്നോട് ചോദിച്ചു, ബ്രദറെ, അവൻ വന്നിട്ട് അധികം നാളല്ലേ വിശ്വാസത്തില്, ബൈബിളിൽ സിംഹത്തെ കൊന്ന 3 പേരുടെ പേര് പറയാവോ? ഞാൻ പെട്ടെന്ന്, നമ്മൾ യാത്രാക്ഷീണത്തിലൊക്കെ, ഞാൻ പറഞ്ഞു, ദാവീദ് കൊന്നെന്ന് എനിക്കറിയാം, സാംസൺ കൊന്നെന്നറിയാം. ആ, അവൻ പറഞ്ഞെന്നറിയാവോ? ഒരുത്തിനോടുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഓർമ്മയില്ല. ആ, ബെനനി, നീ അയാളുടെ പേര് നിങ്ങളുടെ പേരിൽ ഒരിക്കുന്നെന്ന്. എന്റെ പേര് ബിനോയിന്ന, മറ്റേ കൊന്നൻ്റെ ഒരു ബെനനിയാ നീങ്ങണ്ട. കുറച്ചു നാള് ഹൈന്ദവ പാരമ്പര്യ വിശ്വാസി വന്നവൻ എത്ര കറക്റ്റായിട്ടോ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നേ. പക്ഷെ അവനോട് ചോദിക്കുക, വാട്ട് യു നോ അബൌട്ട് ക്രൈസ്റ്റ്? വി വിൽ ഗിവ് 5 മിനിറ്റ്സ്, സേ സംതിങ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ച് ഒരാൾക്ക് കിട്ടിയ പരിജ്ഞാനമാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. അതിനെ വിക്ടറി ഓവർ സിൻ എന്നോ സിൻലെസ് പെർഫെക്ഷൻ എന്നോ ഒന്നും ഞാൻ വിളിക്കാൻ തയ്യാറല്ല. സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പോലീസ് പറഞ്ഞ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്നല്ല പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തം എടുക്കേണ്ട 9:20 പറയാണ്, അവൻ ഉടനെ തന്നെ യേശുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തം 8 പറയുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പിന്നെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയാണ്, അവർ പിന്നെ ദിനം യേശുവിന്റെ നാമത്തിൽ അച്ഛൻ സംസാരിക്കരുന്ന് തർജ്ജനം കിട്ടിയ ശേഷം പിന്നെ അടുത്ത വാക്കി, പിന്നെ അവർ വീടുതോറും വിടാതെ ദിനംപ്രതി യേശു തന്നെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചും ഉപദേശിച്ചും കൊണ്ടിരുന്നു. തിരുവചനം മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പീപ്പിൾ പ്രീച്ചിങ് അബൌട്ട് ജീസസ്, ടീച്ചിങ് അബൌട്ട് ജീസസ്. എന്നിട്ടേ ഈ കൊളോസ്യ സഭയിൽ ഒരു പാർട്ടി ഇരിപ്പുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ആരും എന്നോട് പണങ്ങില്ല കേട്ടോ. അപ്പം അവസാനം പൗലോസ് ഇങ്ങനെ എഴുതിയെടുക്കാൻ, കുറെ പേരൊക്കെ അറിയാം, എഴുതിയിട്ട് പറയുകയാണേ, അവസാനം പൗലോസ് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പുള്ളി പ്രാർത്ഥനയാണല്ലോ. പിന്നെ ആ സഭയിൽ ഒരു അർക്കിപ്പോസ് ഇരിപ്പുണ്ട്. എൻ്റെ ഇച്ചിരി ടൂൺ മാറുന്ന ക്ഷമിക്കണം കേട്ടോ. ആ അർക്കിപ്പോസിനോട് കർത്താവ് കൊടുത്ത വേല തയ്ക്കാണെന്ന് പറഞ്ഞേക്കണേ. സേ ടു അർക്കിപ്പോസ്, ഫുൾഫിൽ ദ മിനിസ്ട്രി ദ ലോർഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു യു. പ്രിയ സൗരങ്ങൾ, ഇന്ന് പൗലോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തരുടെ അടുത്ത്, ആ മോൻ തൊട്ട് ഓരോരുത്തരുടെ അടുത്തും വന്ന് പറയും, പൗലോസ് ഏൽപ്പിച്ചതല്ല, സഭയിലുള്ളവർ പറഞ്ഞ് ഏൽപ്പിച്ചതൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? ശിപിച്ചാനെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ ഈ സഭയിൽ. അത് നിങ്ങൾക്കും അറിയാം, പരിശുദ്ധാത്മാവിനും അറിയാം. അർക്കിപ്പോസേ, ഓരോരുത്തരുടെ പേര് വിളിക്കാൻ സമയമില്ല, കർത്താവ് തന്നതാണ്. സെറ്റ് വർക്ക് ഇപ്പോ ടേക്ക് ഹിറ്റ് ടു ദ മിനിസ്ട്രി വിച്ച് ദൗ ഹാസ് റിസീവ്ഡ് ഇൻ ദ ലോർഡ് ആൻഡ് ദൗ ഫുൾഫിൽ ഇറ്റ്. കർത്താവിൽ നിന്ന് വല്ലതും കിട്ടിയോ? അത് പ്രിയ സൗരങ്ങൾ, അത് വലിപ്പച്ചെറുപ്പം അല്ല വിഷയം. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയത്തില്ല, എല്ലാവർക്കും ഇവിടെ നിന്ന് ഒരുപക്ഷെ പാട്ട് ലീഡിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ എന്നോട് യോജിച്ചാലും ഇല്ലെന്ന് ഞാൻ പറയാം, ഇവിടെ വന്നിരിക്കുന്ന സഭയുടെ ശരീരമായിരിക്കുന്ന എല്ലാവരെയും ഒരു മിനിസ്ട്രി കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിന് വചനം പറയുന്നു, ആ മിനിസ്ട്രി നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ഒരു പക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തു തന്നെ ആയിരിക്കാം, അത് കർത്താവ് തന്നതാ, മനുഷ്യരാരും തന്നതല്ല. പൗലോസ് പറയുന്നുണ്ടല്ലോ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ആ ശുശ്രൂഷ പ്രിയമുള്ളവരെ, നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാതിരിക്കരുത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ദൈവം വലിപ്പച്ചെറുപ്പം അല്ല നോക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ച, ഒരു നിമിഷം ചിന്തിച്ചാട്ടെ, ദൈവം എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചേ, എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളവർ ദയവായിട്ട് ഈ മീറ്റിംഗ് ഞങ്ങളെ ഒന്ന് കാണണേ, ഞങ്ങൾക്കൊന്ന് കാണാനാ. ദൈവം ഇന്നുവരെയും ഒരു ശുശ്രൂഷയും എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പ്രിയ സൗരങ്ങളെ, ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, അത് ദൈവം തന്നതാ. ലിസൺ, അത് ദൈവം തന്നതാ. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. അർക്കിപ്പോസിനോട് പറയും, അർക്കിപ്പോസേ, ടേക്ക് ഹിഡ് ദ മിനിസ്ട്രി വിച്ച് ദൗ ഹാ റിസീവ്ഡ് ഇൻ ദ ലോർഡ് ആൻഡ് ദൗ ഫുൾഫിൽ ഇറ്റ്. അത് നീ ഫുൾഫിൽ ചെയ്യുക, അത് നീ പൂർത്തിയാക്കുക. പതിമൂന്നിന്റെ 23 നമ്മൾ മടങ്ങി വരാം. അവിടെ അപ്പോസ്തലൻ പൗലോസ് ജാതികളുടെ പ്രസംഗിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളൊരു മിനിസ്ട്രി എല്ലാവർക്കും ഉണ്ട്. യേശുവിനെ അറിയിക്കുക എന്നൊരു മിനിസ്ട്രി എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ കുറച്ചു പേർക്കായിട്ട് നമ്മൾ മാറ്റി വെക്കരുത്. അവിടെ പറയുകയാണ്, 13:27 പറയുകയാണ്, എരിശിലെ നിവാസികളും അവരുടെ പ്രമാണികളും ആരെ തിരിച്ചറിഞ്ഞില്ല? അവനെ അറിഞ്ഞില്ലെന്ന്. അവനെയോ പിന്നെ
ശബത്തോറും
വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ. ഇതാ പ്രോബ്ലം. ശബത്ത് എല്ലാ ശബത്തിലും അവർ പോയെന്ന്, അവർ ചർച്ചയിൽ പോയെന്ന്. നമുക്കിപ്പം ശബത്തിന്റെ വിഷയം വരുന്നില്ല. എല്ലാ സൺഡേയിലും അവർ ചർച്ചയിൽ പോയവരാ, എല്ലാ സൺഡേയിലും പ്രസംഗം കേട്ടവരാ, എല്ലാ സൺഡേയിലും നോട്ട് കുറിച്ചവരാ. ചില പറഞ്ഞില്ലേ, ഒറ്റ സൺഡേ പോലും മുടക്കാത്തവരാ. നല്ലതാ. പക്ഷേ ഒന്ന്, യേശുവിനെ തിരിച്ചറിയുക. രണ്ട്, പ്രവാചകന്മാരുടെ വചനങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇവർക്ക് സംഭവിച്ച അപകടം കണ്ടോ? തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. എന്നിട്ട് താഴോട്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞ് അവസാനമാകുമ്പം, അടുത്ത ആഴ്ചയായപ്പം ആ ഹോൾ ടൗൺ മുഴുവൻ സുവിശേഷം പറയാൻ കൂടിയിട്ട് യഹൂദന്മാർ വന്ന് പ്രശ്നമുണ്ടാക്കി അവിടുന്ന് പോവുക. പിന്നെ അന്ത്യോക്യസ് അവിടെ പ്രത്യേകത പറയാം, ദേവർ ഗ്രോൺ ഇൻ ക്രൈസ്റ്റ്. അവർ കർത്താവിൽ വളർന്നവരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഇവിടുത്തെ അല്ല എല്ലാ സഭകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നറിയോ? ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് എ പ്രോബ്ലം ഓഫ് ദ ചർച്ചസ്? അതാരെങ്കിലും എന്തെങ്കിലും എന്നാ പറയുക, സംഘടനകൾ ആക്രമിക്കാൻ വരുന്നതോ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതോ ഒന്നും അല്ല. ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ആ ആത്മീയ ശൈശവത്വമാണ് എല്ലാ സഭകളുടെയും ശാപം. ആത്മീയ ശൈശവം എന്ന് പറഞ്ഞാൽ കുറച്ചുപേര് രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്നാനപ്പെട്ടു, ചർച്ചിൽ വരാൻ തുടങ്ങി, പിന്നെ ഒരു ശൈശവ അവസ്ഥയിൽ 10-15 വർഷമായിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഒരു ശകലം പോലും വളർച്ചയില്ല. പുറകോട്ട് പോയോ? യേശുവിനെ തള്ളിപ്പറഞ്ഞ് പുറകോട്ട് പോയോ? അതില്ല. അയ്യോ, അതൊരിക്കലും ഇല്ല. വാട്ട് ഇസ് യൂസ്? ഈ ആത്മീയ ശൈശവത്വം, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക. എന്റെ ജീവിതത്തിൽ എനിക്ക് കാലങ്ങൾ കഴിയുന്ന അനുസരിച്ച് എനിക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് പൗലോസ് എല്ലാ സഭയ്ക്കും എഴുതിയത്. നിങ്ങൾ ലേഖനങ്ങൾ മുഴുവനും തിരിച്ചും മറിച്ചും വായിക്കുക. വി ക്യാൻ സീ ദ വേർഡ് ഗ്രോത്ത് ഇൻ മെനി പ്ലേസസ്. പൗലോസ് പറയുകയാണ്, അതിനായിട്ട് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. ക്രിസ്തുവിൽ തികഞ്ഞനായി നിർത്തുന്നു പറഞ്ഞാൽ വാട്ട് ഇസ് എ മീനിങ്? ഇറ്റ് ഇസ് എ നോളജ് ഓഫ് ജീസസ്. യേശുവിന്റെ പരിജ്ഞാനം വരുമ്പോൾ മാറ്റമുണ്ടാവുമെന്ന്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. മാറ്റത്തിന്റെ വിഷയം അത് വേറൊരു വിഷയമാ. നിങ്ങൾ എടുക്കേണ്ട 1 പീറ്റർ 2:1 പത്രോസ് തുടങ്ങിയത് ഇങ്ങനെയാണ്, ആകയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന് പറഞ്ഞേ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല്. എത്ര നാൾ കുടിക്കണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ പറഞ്ഞു. ഈ വചനമെന്ന പാല് മാത്രം നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നുള്ള അവസ്ഥ എന്താ? ഇനി ഹെബ്രാലങ്കനം 5-ാം അധ്യായത്തിൽ യേശുവിന്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ചൊക്കെ ലേഖനക്കാരന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ പുള്ളി വിഷമത്തോടെ പറയുക, അവിടെ കൊണ്ട് സ്റ്റോപ്പ് അടിച്ചിട്ട് പറയുക, കാലം നോക്കിയാൽ ആരായിരിക്കേണ്ടത് എന്ന് പറഞ്ഞ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോൾ വചനത്തിന്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്ന കട്ടിയുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്ന. എന്നാൽ ശ്രദ്ധിച്ച്, മറ്റേ ആൾക്ക് കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കട്ടിയുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ട് വന്ന്. പിന്നെ പാൽ കൊടുക്കാൻ നിവൃത്തിയില്ല. അടുത്ത വചനം, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ വായിച്ചൊരു ബുക്കിൽ, നിങ്ങൾ ചിലരൊക്കെ വായിച്ചു കാണും, അതിനകത്തൊരു ലേഖനമുണ്ട്, ദ എറ്റേണൽ ബേബി ഗുഡ് ഓഫ് ദ ബിലീവർ. അതിനകത്ത് അവർ പറയുന്നത്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും കൊഞ്ചുങ്ങളായിട്ടായിരിക്കുന്നത്. അദ്ദേഹം ആഗോള സഭയിൽ ഒത്തിരി സഭകളിൽ പോയ ഒരു ദൈവദാസന. അദ്ദേഹം പറഞ്ഞത്, ദൈവവേലക്കാരുടെ പണി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ആത്മീയമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞായറാഴ്ച ആത്മീയ കുഞ്ഞുങ്ങളെ ഓരോ സഭയിലും വരും, അവരെ എല്ലാം ഒത്തിരി അവിടെ ഇവിടെ എല്ലാം പോയി ലോകത്തെല്ലാം പോയി ഒത്തിരി വൃത്തികേടാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ സൺഡേ സർവീസ് പറഞ്ഞാൽ എല്ലാവരും കുളിപ്പിക്കുക ആത്മീയമായിട്ട് കേട്ടോ, കുളിപ്പിച്ച്, കൊച്ചുപിള്ളേരല്ലേ, എല്ലാവരും കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഡയപ്പറൊക്കെ കെട്ടിച്ച് രണ്ട് അല്ലേലിയൊക്കെ പറഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു വിടുക. പുള്ളി പറഞ്ഞ് അടുത്ത ആഴ്ച അതേ കണ്ടീഷനിലാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. വീണ്ടും എന്ത് ചെയ്യുന്നറിയ, പിണ്ടും കണ്ടു അല്ലേലൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സാരമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് പാട്ടൊക്കെ പാടി രണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ഒന്ന് ആശ്വാസം കൊടുത്ത് പിന്നെയും പോവുക, എല്ലാം ദൈവം കൂടെ ഉണ്ടാകും കേട്ടോ, ഒന്നും വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസമൊക്കെ കൊടുത്ത് നമ്മൾ പറയാം, ഓ ദൈവമേ ഇന്ന് നീ എന്നെ ആശ്വസിപ്പിച്ചല്ലോ എന്നോർത്ത് പുറത്തോട്ട് പോയി. പുള്ളിക്കാരൻ പറയുക, പിന്നെയും അടുത്ത ആഴ്ച വരുന്ന ഇതേ കണ്ടീഷനില്ല, പിന്നെയും അടുത്ത ആഴ്ച വരുമ്പോഴത്തേന് അതെ അതെ ആ ദൈവവേലക്കാർ എല്ലാ സഭയിലും റെഡിയായിട്ട് നിൽക്കുക, ഒരു ഒരു അഞ്ചാറ് കുപ്പി പൗഡർ, പിന്നെ ഒരു 10 ബക്കറ്റ് വെള്ളം, പിന്നെ നമ്മുടെ ജോൺസൺ ബേബി സോപ്പ്, പിന്നെ ജോൺസൺ ഡയപ്പേഴ്സ് എല്ലാം ഇട്ടിട്ട് വീണ്ടും കെട്ടിച്ചുവിടെ. ഇതല്ല സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം, ബൈബിൾ പറയുന്നു അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നടക്കുമോ? റെസ്പോണ്ട്, ഇത് നടക്കുമോ? ഈ ഇവിടുന്ന് പോയ ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഞാൻ പറഞ്ഞു നടക്കും. എന്ന് നടക്കും? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് നടക്കും, നിങ്ങൾ ചോദിക്കരുത്. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ഹല്ലേലൂയ കേട്ടിട്ട് എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ നാമത്തെങ്കിൽ എല്ലാ മുട്ടുകളും മടങ്ങുമെന്നും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയെന്ന് വിശ്വസിക്കുന്നവരെ കൈവെക്കാവോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്ന ഏത് രാജാവായിക്കോട്ടെ, രാജാതി രാജാവായിക്കോട്ടെ, പണ്ഡിതനായിക്കോട്ടെ, പാപരനായിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ, അവന്റെ എല്ലാ മുട്ടുകളും മുഴങ്കാലുകളും ഈ നമ്മുടെ കർത്താവിന് മുമ്പിൽ മടക്കാനും യേശു കർത്താവ് ഏറ്റുപറയിക്കാനും ഈ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ എത്ര കുഴി കിടക്കുന്നവനെയും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പൗലീസ് പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായി തീരുന്ന പിതാവിന്റെ സന്നിധി ഞങ്ങൾ മുട്ടുകുത്തുകയാണ്. അതുകൊണ്ട് അവൻ തന്റെ ആത്മാവിനാൽ, അവൻ തന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിപ്പം എന്തൊക്കെ പരിജ്ഞാനം, അതുമാത്രമല്ല ദൈവസ്നേഹ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുവാനും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാട്ട് എ ഫെയ്ത്ത്. അദ്ദേഹം എഴുതി, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, ആ ഒരു തികവിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുക. പൗലൂസ് രണ്ട് എക്സാമ്പിൾ, വെരി കെയർഫുൾ, രണ്ട് എക്സാമ്പിൾ ആണ് പൗലൂസ് പറയുന്നത്. ലെറ്റ്സ് ടേൺ ടു ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13. ഒന്ന് കൊരിന്ത്യർ 13 വരാം. ദർ ആർ ടു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 13:11.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു.
പ്രിയമുള്ളവർ, അവിടെ പറയുന്നു ഒരു ശിശു, ഓർത്തോണേ, എക്സാമ്പിൾ മറക്കല്ലേ പ്ലീസ്. When I was a child, I spoke like a child. Take it spiritually. ഞാൻ ശിശുവായിരുന്നപ്പോൾ ആരെ പോലെ സംസാരിച്ചു? ശിശുവിനെ പോലെ. അടുത്ത് നമ്മൾ വായിക്കുന്ന ഐ റീസൺഡ് as a child എന്ന, ഐ റീസൺഡ്, ഐ അണ്ടർസ്റ്റുഡ് as a child. എന്റെ റീസണിങ് അല്ല, ഒരു ശിശുവിന്റെ ചിന്തയായിരുന്നു. ആത്മീയ ശിശുവിനെ കുറിച്ച് പറയുക. പിന്നെ ഞാൻ ചിന്തിച്ചതെല്ലാം ആരെ പോല? ശിശുവിനെ പോല. ആത്മീയ ശിശു ശേഷം കേട്ടോ. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത്? എന്താ ശിശുവിനുള്ള തേച്ചു കളഞ്ഞേ? കം ടു സിമ്പിൾ എക്സാമ്പിൾസ് അല്ലേ. ഇവിടെ നമ്മൾ ടോയ്സ് ഒന്നും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞെങ്കിലും ചില പിള്ളേര് ഇതൊക്കെ കഴിയുമ്പോൾ ഓരോ ടോയ്സൊക്കെ എടുക്കും അല്ലേ. കാറ് പിന്നെ അതിനുവേണ്ടി പിന്നെ ഉച്ച നിങ്ങൾക്ക് കുറച്ചു നേരം നിന്നും അറിയാം. ടോയ്ക്ക് വേണ്ടി പിടുത്തം, അവനെന്റെ ടോയ് എടുത്തു, അവനെന്റെ കാറെടുത്തു, ഞാൻ കൊണ്ടുവന്ന മുട്ടായി അവൻ തിന്നു, ആകെപ്പാടെ സൗരങ്ങൾ ഇവിടെ കിടന്ന് ഉച്ച കഴിഞ്ഞ ഒരു 2-3 മണിക്കൊക്കെ പ്രശ്നം തീർക്ക. കാരണം When I was a child, ഞാൻ ചോദിക്കട്ടെ, ഒരു 50 വയസ്സ് പ്രായമുള്ള അച്ചായൻ ഒരു ടോയ് പോക്കറ്റ് ഉണ്ടോന്ന വാട്ട് യു തിങ്ക്? സംതിങ് ഈസ് റോങ്. പ്രിയ സൗരങ്ങളെ, ദൈവവചനത്തിന്റെ ഘനമേറിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞ അനുഭവത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, അതിന് എളുപ്പവഴിയൊന്നുമില്ല. ചെല് പറയുന്നത് എന്നറിയാം, ദൈവമേ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു, ഇനി അഭിഷേകം ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ക്രിസ്തു തലയോളം വളരെ, അങ്ങനെ ഒന്നും വളരത്തില്ല. പെട്ടെന്ന് ഒരു അഭിഷേകം വന്നു, ഞാൻ പെട്ടെന്ന് അങ്ങ് ക്രിസ്തുവിനെ പോലായി. ഹാ, എന്തെളുപ്പമാ, കർത്താവ് എപ്പോഴും ഉണ്ടല്ലോ. കർത്താവിന്റെ അടുത്ത് ഒരു പരിപാടി നടക്കത്തില്ല. കർത്താവ് പഠിക്കാൻ പറഞ്ഞതിന് മുമ്പൊരു കാര്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എന്റെ അടുക്ക് വന്ന് പഠിക്കാൻ പറഞ്ഞതിന് മുമ്പൊരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞത്? ടേക്ക് മൈ യോക്ക്. നമ്മളിത് പതുക്കെ കട്ട് ചെയ്തു. ടേക്ക് മൈ യോക്ക് ആൻഡ് ലേൺ ഫ്രം മീ. നമ്മൾ എന്തെന്നറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ നുഖമൊക്കെ വലിയ പാടാ കർത്താവേ. അതുകൊണ്ട് നമ്മൾ, കർത്താവ് പറഞ്ഞു പാടാന്നാണോ പറഞ്ഞത്? എന്റെ നുഖം, മൈ യോക്ക് ഈസ് ലൈറ്റ് ആൻഡ് ഈസി. എന്റെ നുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ആൾക്കാരാ, നമ്മൾ പതുക്കെ കർത്താവിൽ നിന്ന് പഠിക്കാനൊക്കെ ആഗ്രഹം, പക്ഷെ നുഖം എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി പാടാ കർത്താവേ, നുഖമെടുക്കാന്നൊക്കെ ഇച്ചിരി പ്രയാസമാ. അതുകൊണ്ട് നമ്മൾ പറയുന്ന, കർത്താവേ നുഖമെടുക്കാതെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടെന്ന് എന്നെ പഠിപ്പിക്കണം. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയാ. പിന്നെ കർത്താവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു കാര്യം എടുക്കാൻ പറഞ്ഞു. നമ്മളെല്ലാം വി വാണ്ട് ടു ഫോളോ ജീസസ്, നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. എന്താ പറഞ്ഞ്? ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇതെന്നാ കർത്താവേ, ആദ്യം ഫോളോ മീ അല്ല പറഞ്ഞ, ഫസ്റ്റ് പറഞ്ഞു ടേക്ക് മൈ യോക്ക് ലേൺ ഫ്രം മീ, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. കർത്താവ് എല്ലാം പഠിക്കുന്നതിനും ഫോളോവിനും മുമ്പും കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നു, ഞാൻ സൗരങ്ങളോട് പറയുകയാണ്, ദൈവവചനത്തിന്റെ മുമ്പിൽ എല്ലാവരും കേട്ടോണേ, ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും എഴുതുകയും പഠിക്കുകയും ചിന്തിക്കുകയും അതോടുകൂടെ ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനെ ദൈവ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തത്തോളം. ആ ഒരു നമ്മുടെ ഒരു ഭാഗം നമ്മൾ വിട്ടു കളയരുത് പ്ലീസ്, ദൈവവചനത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വചനത്തിലും ഉപദേശത്തിലുള്ള അധ്വാനം, ഞാൻ ചോദിക്കട്ടെ അധ്വാനം ഉണ്ടോ? അത് മൂപ്പന്മാരെ കുറിച്ചാണ് പറയുന്നത്, എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര സമയം ദൈവദിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്? ദൈവദിനമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ദൈവദിനത്തെ രസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പിന്നെ വെറുതെ പറയും, നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, ദൈവദിനത്തെ രസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ദൈവദിനത്തിൽ എങ്ങനെ രസിക്കുന്നത്? ഇത് തുറക്കുമ്പോഴേ ഉറക്കം വരിക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ എന്ത് ചെയ്യുക? രസിക്കുക. ദൈവദിനം ആഴത്തിൽ ധ്യാനിക്കുന്നവനറിയാം. ഞാൻ പറഞ്ഞത്, ഈ മേൽപ്പരപ്പ് എന്നുള്ളത് ചുമ്മാ ഈ അതും ഈ പിള്ളേർ ഈ കടലിന്റെ സൈഡിൽ നിന്ന് ഷെല്ലു വരുന്നോലിരിക്കും. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവന് ക്രിസ്തുവിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുന്നത് പോലെ, when I was a child I think like a child, I reason like a child, I spoke like a child, but I when I became mature, ഞാൻ പ്രായപൂർത്തിയായപ്പോൾ എന്താ പറഞ്ഞ ശിശുവിനുള്ളത്? ത്യജിച്ചു കളഞ്ഞു. ഞാനത് വിട്ടു കളഞ്ഞെന്ന്. പിന്നെ ഈ ശിശുവിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ആലോചിച്ചും പിടിച്ചും ഇരിക്കേണ്ട കാര്യം. അപ്പം ഈ ശിശു പ്രായപൂർത്തിയാകുക എന്നതിന്റെ പേരാണ് സ്പിരിച്വൽ മച്യൂരിറ്റി. ഇറ്റ്സ് കോൾ സ്പിരിച്വൽ മച്യൂരിറ്റി. വാക്യങ്ങളെല്ലാം എടുക്കാൻ എഫേസർ 4 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷങ്ങൾ. എന്തിനാ ഇത്? നാം എല്ലാവരും ദൈവത്തിനെ കുറിച്ചുള്ള തികഞ്ഞ പരിജ്ഞാനത്തിൽ, അടുത്തന്നറിയോ തികഞ്ഞ പുരുഷത്വത്തിൽ. ഒരു സഭയുടെ ബലം ഞാൻ പറയാം, ശ്രദ്ധിച്ചേ, അവിടെ ആത്മീയമായിട്ട് എത്ര പേര് വളർന്നു. ഞാൻ ഹൃദയത്തിൽ ഞാൻ പറയാം, വർഷങ്ങൾ കഴിഞ്ഞുണ്ടും പറയാം, ആൾ കൂടി ഞാൻ എക്സൈറ്റഡ് ആകത്തില്ല സഹോദരങ്ങളെ. ഐ വിൽ നെവർ ബിക്കം എക്സൈറ്റഡ്. ഞാൻ എന്റെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു. പക്ഷേ ക്രിസ്തു എന്ന തലയോളം രണ്ടോ മൂന്നോ പേർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ആത്മാവിൽ വളർന്നു വരുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം ഒരു 10,000 പേര് ചുമ്മാ വന്ന് അല്ലേലൂയ പറയുന്നതിലും നല്ലത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരു 10 പേര് ഒരുങ്ങി നിന്ന് അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിമൂർണയാകുന്നു, സഭയിലുള്ള ഒരു വരട്ടാന്ന് കർത്താവ് പറഞ്ഞാൽ ഒരു 10 മണവാട്ടി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതിന്റെ ഗ്ലോറി ഒന്നും നല്ല തന്നെയായിരിക്കും. ഹല്ലേലൂയ. ബൈബിൾ പറയുകയാണ്, അവകാശ സർവത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല, ന്യായപ്രമാണത്തിന് കീഴില്ല. എന്തു തിന്നും എന്തു കുടിക്കും പിണക്കം, അവരെ വീട്ടിൽ വന്നില്ല, ഞാനവരെ ഫോൺ ചെയ്യത്തില്ല, അങ്ങോട്ട് പോകും, ആത്മീയമായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പക്വതയിലേക്ക് എത്തുന്നില്ല. ആത്മീയ പക്വതയിലേക്കും ആത്മീക പുരുഷത്വത്തിലേക്കും അല്ലെങ്കിൽ സ്ത്രീത്വത്തിലേക്കും എത്തണം. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്, സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നറിയാമോ? സഭയിൽ അന്ന് അന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവർ ദൈവജനം ആധികാരികമായിട്ട് പഠിപ്പിക്കുമായിരുന്നു, നിരന്തരമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. എങ്ങനെ പഠിപ്പിച്ചേ? സഭയിൽ പഠിപ്പിച്ചു, കൂട്ടായ്മയിൽ പഠിപ്പിച്ചു, പേഴ്സണലായിട്ടും പഠിപ്പിച്ചു. ക്ഷമിക്കണം, ഞങ്ങൾ ചില സമയം അത്രത്തോളം, പക്ഷേ എനിക്ക് സങ്കടകരമായൊരു കാര്യം, നമ്മുടെ സഹോദരന്മാർ ചിലരെയൊക്കെ പേഴ്സണലായിട്ട് പഠിപ്പിക്കാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴും ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ലെന്ന. എന്നാൽ ഒരാളെയെങ്കിലും പേഴ്സണൽ, കാരണം ബൈബിൾ പറയുന്നത് എവരി വൺ ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വരണം എന്ന ആഗ്രഹത്തിൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്കതിനായിട്ടൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹിം വി പ്രീച്ച് ദാറ്റ് വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. റോമർ 8:29 നമുക്കറിയാം, കൺഫോമിംഗ് ടു ദി ഇമേജ് ഓഫ് ജീസസ്. 2 പത്രോസ് 1:4-5 അറിയാം, ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാനും ദൈവത്തോടുകൂടെ ഇരിപ്പാനും ഒക്കെയും ഒരു ബോധ്യം. കഴിഞ്ഞ ദിവസം അവിടെ വന്ന സൗകര്യങ്ങൾ, ഞങ്ങളുടെ കൂടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, കണ്ടില്ല? ഞാൻ ചോദിച്ചു, വാട്ടപ്പോർഡ് നിങ്ങൾ അവിടെ ഒക്കെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ആ സൗകര്യം പറഞ്ഞു, വാട്ട് എ കംഫർട്ടബിൾ ലൈഫ് വി ആർ ലിവിങ് ഇൻ ബാംഗ്ലൂർ. അദ്ദേഹത്തിന് കിട്ടി വെളിച്ചം അതാ, വാട്ട് എ കംഫർട്ടബിൾ ലൈഫ് വി ആർ ലിവിങ് ഇൻ ബാംഗ്ലൂർ. പ്രിയ സൗകര്യങ്ങൾ, ഞാൻ കുറ്റം വിധിയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ആ സഭയിലെ സഭയിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കേ, പ്രവാചകൻ ഒരേ സമയം ദൈവവചനത്തിൽ ടീച്ചർമാർ സംസാരിക്കുന്നു, അതേസമയം ഓരോരുത്തർ ദൈവത്തിൽ നിന്നുള്ള വേർഡ്, പ്രൊഫറ്റിക് വേർഡ് ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് സംസാരിക്കുന്നു. എത്രമാത്രം ഗ്ലോറിയസ് ആയിട്ടാണ് ആ ചർച്ച വളർന്നത്! പ്രതികൂലം വന്നപ്പോൾ അവർ പിടിച്ചു നിന്നു, കഷ്ടങ്ങൾ വന്നപ്പോൾ അവർ സഹിഷ്ണുത കാണിച്ചു, സമ്പത്തുകളുടെ അപകാരം പോലും സന്തോഷത്തോടെ സഹിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ദൈവത്തിന്റെ, അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യർക്ക് ഇത്രയെല്ലാം എഴുതിയിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു, അർക്കിപ്പോസേ, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നീ തികയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്നാണെന്നറിയാവോ? എന്നാണെന്നറിയാവോ? എന്റെ ചങ്ങലകളെ ഓർത്തുകൊള്ളുവിൻ, റിമെമ്പർ മൈ ചെയിൻസ്. ഒരാൾ എഴുതി, നോട്ട് മൈ സ്യൂട്ട് ഓർ മൈ റോളക്സ് വാച്ചസ് ഓർ മൈ എക്സ്പെൻസീവ് ഷൂസ്, നോ, റിമെമ്പർ മൈ ചെയിൻസ്. അതായിരുന്നു ആദ്യ സഭയുടെ. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ, സെൻ്റർ റിവൈവൽ, നീ ഒരു ഉണർവിനെ അയക്കണമേ, വചനത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ, വചനത്തിൻ്റെ ഒരു വലിയ ഒരു അബണ്ടൻസ്, ഒരു ഫ്ലോ ഉണ്ടാവട്ടെ. അതേസമയം പരിശുദ്ധാത്മാവിൽ ആൾക്കാർ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ, വ്യക്തിപരമായിക്കോട്ടെ, അത് ചർച്ചിലായിക്കോട്ടെ, അത് കൂട്ടായ്മയിലായിക്കോട്ടെ, ഒരാളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ഒരു എഡിഫിക്കേഷൻ ഉണ്ടാകുവാൻ, ആത്മീയവർദ്ധനയ്ക്കും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിപ്പാൻ കർത്താവ് നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ആത്മീക ആഗ്രഹങ്ങളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടട്ടെ. ഫസ്റ്റ് തിങ് ഇസ് ദ സ്പിരിച്വൽ മച്യൂരിറ്റി, ദ സെക്കൻഡ് വൺ ഇസ് ദ സ്പിരിച്വൽ ഇന്റിമസി. അടുത്ത വാക്യം വായിച്ചോട്ടെ. സെക്കൻഡ് വൺ ഇസ് എ സ്പിരിച്വൽ ഇന്റിമസി. അതിന്റെ കണ്ണാടിയുടെ കാര്യം പറയുന്നു. ഒന്ന് പറഞ്ഞു ചൈൽഡ്, രണ്ടാമത് പറഞ്ഞു മിറർ. അടുത്ത അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ പൗലോസിന്റെ, 1 കൊരിന്ത്യൻ 13:12.
ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും.
ഇപ്പോൾ നാം കടമൊഴി എന്നുള്ള വാക്ക് നമുക്ക് അത്രത്തോളം, എന്താ പറയുക, കടമൊഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ക്ലിയർ അല്ല. നമ്മളൊരു ഗ്ലാസ്സിനകത്തൂടെ ഡിമ്മായിട്ട് കാണുക, ഡാർക്കായിട്ട് കാണുക. അതിനർത്ഥം ഇപ്പോൾ നാം ക്രിസ്തുവിനെ കാണുന്നത് ആയിരിക്കുന്ന ആ ഒരവസ്ഥയിലല്ല. കാരണം നമ്മൾ ഈ ശരീരത്തിലാണ് വസിക്കുന്നത്. നമ്മളൊരു കണ്ണാടിയിൽ എന്നതുപോലെ റിഫ്ലക്റ്റഡ് ഗ്ലോറി, 2 കൊരിന്ത്യൻ 3:18, 2 കൊരിന്ത്യൻ 4:4, ഒത്തിരി വാക്യങ്ങളുണ്ട്. ആ റിഫ്ലക്റ്റഡ് ഗ്ലോറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്നതുപോലെ. ഞാൻ ചോദിക്കട്ടെ, കണ്ണാടി എന്ന് പറഞ്ഞാൽ ആ കാഴ്ച അത്ര ക്ലിയർ അല്ല. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ നാം എങ്ങനെ കാണും? ഫേസ് ടു ഫേസ്. നിത്യതയാണ്, പക്ഷെ വാട്ട് ഇസ് എ മീനിങ്? ഇവിടെ എന്താണ് അതിന്റെ മീനിങ്? എന്താ ഫേസ് ടു ഫേസ്? ഇസ് എ ഇന്റിമസി. രണ്ടുപേര്, ഒരാളൊരു കണ്ണാടിയിൽ ഒരാളെക്കുറിച്ച് ഒരു കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണോ ഫേസ് ടു ഫേസ്? വിവാഹം തന്നെ ചിന്തിക്കുക. ഒരു പുരുഷൻ സ്ത്രീ ആദ്യം കണ്ടപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഒരു കണ്ണാടിയിൽ എന്നതുപോലെ ഒരു ചെറിയ ഐഡിയ അവർക്ക് കിട്ടി. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം, വെൻ ദേ ആർ ലിവിങ് ഫേസ് ടു ഫേസ്, ആ ഒരു ഒരു തമ്മിലുള്ള ആ അറിവും ഞാനും വർദ്ധിച്ചു വരിക. ദാറ്റ് ഇസ് ഇന്റിമസി. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സഭയ്ക്ക് വേണ്ടത്: ഒന്ന്, സ്പിരിച്വൽ മച്യൂരിറ്റി; രണ്ട്, സ്പിരിച്വൽ ഇന്റിമസി വിത്ത് ജീസസ്. സ്പിരിച്വൽ ഇന്റിമസിയെ കുറിച്ച് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഉത്തമഗീതം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം അവൾ പറഞ്ഞത്, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ദാറ്റ് ഇസ് ബിഗിനിങ്. 8 തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയോ? അവൻ എൻ്റെ സഹോദരനായിരുന്നെങ്കിൽ എനിക്ക് അവനെ ചുംബിക്കാമായിരുന്നു. ആദ്യം ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം നേരെ തിരിച്ചു പറയുക. എന്നിട്ട് അവളൊരു കാര്യം പറഞ്ഞു, അതെ, ഏറിയ വെള്ളങ്ങൾക്ക് ഈ സ്നേഹത്തെ കെടുത്തിക്കളയാൻ കഴിയത്തില്ല, നദികൾ അതിനെ മുക്കിക്കളയത്തില്ല. അവസാനം പ്രാർത്ഥിക്കണം. എന്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിട്ട് ഓടി വരിക. കർത്താവ് അവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, ഉദ്ധാനദിവാസിനിയെ, വൺ ഗുഡ് ഡ്വെൽസ് ഇൻ ദ ഗാർഡൻ, സഖിമാർന്നിന്റെ സ്വരം കേൾക്കുന്നു, അതെന്നെയും കേൾപ്പിക്കണമേ. രണ്ട് കാര്യങ്ങൾ ഒരു കൂട്ടം ആൾക്കാർക്ക് സംഭവിച്ചത്, അവർ ഈ വചനം പഠിച്ചു പഠിച്ച് 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 തലനാഴിയുടെ കീറി ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റേ കൂട്ട് പറയുന്ന വചനത്തിന്റെ ഒന്നും വലിയ ആവശ്യമില്ലെന്നേ, ആത്മാവ് പറയുന്നതാണ് സത്യം. സത്യമാ, അവർ ആത്മ ആ ഒരു എക്സ്ട്രീമിസത്തിലേക്ക് പോയി. ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരേ സമയം ഒരു ശിശു പുരുഷനായിട്ട് വളരുകയും അതേസമയം കണ്ണാടിയിൽ കാണുന്നവൻ നേരിട്ട് കർത്താവിനെ കാണുന്ന ഒരാത്മീയ കൂട്ടായ്മയിലേക്ക് വളർന്നു വളർന്ന്. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈൻ. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈൻ. ഇനി ഒത്തിരി വിശ്വാസി തുടക്കക്കാരുടെ പ്രശ്നം എന്നറിയോ ബ്രദറെ, ഞാൻ ഭയങ്കര ഫയറൊക്കെ ആയിരുന്നു, പക്ഷേ ഈയിടെയായിട്ട് ദൈവം എന്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല. പരാതിയുണ്ടോ? പണ്ട് എന്നാ പ്രാർത്ഥിച്ചാലും അന്നേരെ തരുമായിരുന്നു. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പിള്ളേർ ചോദിച്ചാൽ എല്ലാം കൊടുക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, മാതാപിതാക്കളെ, പിള്ളേർ ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? കാരണം അവൻ അത്രയും സാധനമാണ് ചോദിക്കുന്നേ. പിള്ളേരെന്തെങ്കിലും ചോദിച്ചു ഇല്ലെങ്കിൽ കടന്ന് കരഞ്ഞ് നമ്മളാ കൊടുത്തരടാ, കൊടുത്തു ഉടനെ കൊടുത്തു. ഇപ്പൊ ചെല്ലു പറയോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ, ആദ്യ സമയത്തൊക്കെ പ്രാർത്ഥിക്കും എന്താ അനുഭവങ്ങളായിരുന്നു അറിയോ? എന്തായിരുന്നു? ഭയങ്കര അനുഭവങ്ങളായിരുന്നു. ദേഹത്തോട് ആകെ കുളിരു കോരിയിടുന്നു, പിന്നെ അഗ്നി ഇറങ്ങി വരുന്നു, സൈഡിക്കൂടെ മാലാഖമാര് പറക്കുന്നു. ഇപ്പൊ ആണെങ്കിൽ ഒന്നുമില്ല, മൊത്തം ഇരുട്ട. കർത്താവ് പറയുകയാണ്, ഇത്ര വർഷമായില്ലേ, ഇനി മാലാഖമാര് പറന്നില്ലേലും ദേഹത്തോടെ കുളിരു കോരിയില്ലേലും ഒരു കാര്യം ഉറപ്പാണ്, വചനത്തിന് മാറ്റമില്ല. നീ നിന്നെ മുറിയടയ്ക്കുമ്പോൾ സ്വർഗീയ പിതാവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ദാറ്റ് ഇസ് എ പ്രൂഫ്. അതിലേക്ക് ആത്മാവിൽ വളർന്നു വരിക. പ്രിയ സ്വരങ്ങളെ, ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏത് പ്രാർത്ഥന എന്നറിയാമോ? ഏ, പ്രാർത്ഥനക്കാരെ ശ്രദ്ധിക്കുക, ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. മഴയ്ക്കുള്ള പ്രാർത്ഥന എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? മൂന്നോ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു. റീഡ് ദ ബൈബിൾ കെയർഫുള്ളി. ഏഴ് പ്രാവശ്യം വായിച്ചു. ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പം കൈപ്പത്തിയോളം മേഘം വന്നു. അപ്പോ ആണ്ട് പുള്ളി ഭയങ്കര ലെവലിൽ സംഭവം, വലിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയൊക്കെ ആരംഭിച്ച് പുള്ളി യാഗാബിന്റെ രഥത്തിന് മുമ്പാകെ എരുസലേമിൽ എത്തിയ ശേഷം ഒരു അവിടുത്തെ ആ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇവനെ നാളെ കൊന്നുകളയെന്ന് പറഞ്ഞു. അടുത്ത പ്രാർത്ഥന എന്നറിയാവോ? പ്രയറാ കേട്ടോ പുള്ളി, ഈസ് എ മാൻ ഓഫ് പ്രയർ. അടുത്ത പ്രാർത്ഥന എന്നാ? എന്തോ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്തൊരു താഴ്മയല്ലേ. ദൈവം പ്രാർത്ഥന കേട്ടോ? കേട്ടോ ഇല്ലയോ? എന്താ കേൾക്കാഞ്ഞേ? എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ ചെവിയിൽ എത്തുമ്പോൾ ദൈവം എന്നെ അടുക്കുകയായിരുന്നറിയോ? ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. രഥങ്ങൾ, പ്രൈസ് ദ ലോർഡ്, അഗ്നിരഥങ്ങളും അഗ്നി അക്ഷങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ചെവിയിൽ എന്റെ പ്രാണനെ എടുത്തുകൊള്ളുന്ന പ്രാർത്ഥന ദൈവം കട്ടിയത്. കാരണം ആ പ്രാർത്ഥന ഇവനെ മരിച്ചു പെട്ടിക്കകത്താക്കി കൊണ്ടുപോയി അടക്കാനുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് ഇവനെ തേജസ്സോടെ മുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പ്രൈസ് ദ ലോർഡ്. പ്രിയുള്ള, നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി തരാത്തതിനായിട്ടൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. കർത്താവ്, എന്റെ പല പ്രാർത്ഥനയ്ക്കും, കാരണം എന്റെ ഈ ചെറിയ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ബുദ്ധിയിൽ ഞാൻ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുക, പക്ഷേ എന്നെ അധികമായി സ്നേഹിക്കുന്ന കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എന്റെ നിത്യതയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ഒരുക്കി എന്നെ അതിനായിട്ട് ട്രെയിൻ ചെയ്ത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. പ്രിയുള്ള, ഒരു വാക്യം വായിച്ചാൽ, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 ആൻഡ് വേഴ്സസ് 7. പെട്ടെന്ന് വായിച്ചോട്ടെ, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 ആൻഡ് വേഴ്സസ് 7. അവിടെ സ്പിരിച്വൽ ഗ്രോത്ത് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കാണുന്നുണ്ട്?
എന്നാൽ വിശ്വാസം, വചനം,
യു അബൗണ്ട് ഇൻ എവരിത്തിങ്. ശ്രദ്ധിച്ചോണേ, ഒന്ന് ഫെയ്ത്ത്, വിശ്വാസം,
വചനം,
വേർഡ്, വചനം. ശ്രദ്ധിച്ചോണേ വാക്യങ്ങൾ, വചനം,
പരിജ്ഞാനം,
അടുത്തത് നോളജ്, പരിജ്ഞാനം, അടുത്തത്
പൂർണ്ണ ജാഗ്രത,
ഡിലിജൻസ് അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം, ജാഗ്രത, പിന്നെ
ഞങ്ങളോടുള്ള സ്നേഹം.
ഓ, ഞങ്ങളോടുള്ള സ്നേഹം, പിന്നെ
ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ
മുന്തി വരുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിൽ മുന്നിൽ മുന്തി വരും. കണ്ടോ, കണ്ടോ, ഇവരെ കണ്ടോ, സെക്കൻഡ് കൊരിന്ത്യൻസിലെ വിശ്വാസികളെ കണ്ടോ? വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇതിനകത്ത് ഇവരംഗം ഉയർന്നിരിക്കുക. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 ആൻഡ് വേഴ്സസ് 18. അവിടെ ഒരു തികവിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ തികവ്, ദ പെർഫെക്ഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ തികവ്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 ആൻഡ് വേഴ്സസ് 18.
സ്നേഹത്തിന് ഭയമില്ല.
സ്നേഹത്തിന് ഭയമില്ല. വാക്യങ്ങൾ പഠിച്ചോണം കേട്ടോ. സ്നേഹത്തിന് ഭയമില്ല. ആ,
ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു.
തികഞ്ഞ സ്നേഹം ഭയത്തെ എന്ത് ചെയ്യുന്നു?
പുറത്താക്കി
കളയുന്നു. പിന്നെ
ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ.
വാക്യം ഒന്ന് കണ്ടോണേ, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ എന്തല്ല? തികഞ്ഞവനല്ല. സോ വി നീഡ് പ്രോഗ്രസീവ് റെവലേഷൻ. നമുക്കറിയാം, സമരിയക്കാരി സ്ത്രീ, അവൾ ആദ്യ യേശുവിനെ വിളിച്ചത് നീ ഒരു യഹൂദൻ. കുറച്ചുകൂടെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, മാസ്റ്റർ, യജമാനനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചത് പ്രോഫറ്റ് പ്രവാചകനെ കുറഞ്ഞപ്പോൾ വിളിച്ചു മഷിഹ ലോർഡ് കർത്താവ്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയത് യോഹന്നാനെ മനസ്സിലായി കർത്താവ് ചെറിയവനല്ല കേട്ടോ, വെള്ളമൊക്കെ കൊടുത്ത് അന്നേരം വീഞ്ഞാക്കി തരും. യോഹന്നാനും കുടിച്ചതാ. ലാസറിനെ ഏൽപ്പിച്ചു, 38 വർഷക്കാലം കടന്നവനെ എഴുന്നേപ്പിച്ച് നടത്തി, കാട്ടിലെയും കടലിനെ ശാന്തമാക്കി. പിന്നെ യോഹന്നാൻ ഞെട്ടി എപ്പോഴാണെന്നറിയോ? മറുമലയിൽ മോശയോട് എലിയാവും കൂടെ സംസാരിച്ചപ്പം അവരെല്ലാം കൂടെ എന്തൊക്കെയോ പറഞ്ഞു, കുടിലുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ നോളജ് പ്രോഗ്രസീവ് നോളജ് വർദ്ധിച്ച് 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 വന്നു എപ്പോഴാണെന്നറിയോ? റെവലേഷൻ 1-ലാണ്. അവൻ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കിന് നടുവിൽ മറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോച്ഛ്വാസമായ കാലുകളോടെ പഞ്ഞുപോലെ വെളുത്ത തലമുടിയോടെ തേജസ്സുള്ളവനായ കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ താഴെ വീണു. അപ്പോൾ ഒരു അവൻ്റെ കൈവച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ആദ്യനും അന്തിനുമായിരുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കഹയം ദ ആൽഫ ആൻഡ് ദ ഒമേഗ. പ്ലീസ് സൗരങ്ങളെ, ഓരോ നാൾ കഴിയും തോറും യേശുവിനെക്കുറിച്ചുള്ള ആ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയോ? താഴോട്ട് പോകരുത്. ആത്മീയത്തിൽ നമ്മൾ നിൽക്കുന്നൊരു ലെവലുണ്ടല്ലോ, അതിന് താഴോട്ട് പോകരുത്. അയ്യോ കർത്താവങ്ങണം വന്നെങ്കിൽ നമ്മുടെ കാര്യം, അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ഗ്രോ ഇൻ ദ നോളജ്, ഗ്രോ ഇൻ ഫെയ്ത്ത്, ഗ്രോ ഇൻ ലവ്, ഗ്രോ ഇൻ നോളജ്, ഗ്രോ ഇൻ ഇൻ അവിടെ പറയുന്നുണ്ട് ഡിലിജൻസ്, ജാഗ്രത, എല്ലാത്തിലും വളരുക 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 എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഭയെ നമ്മ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഉത്ബോധിപ്പിക്കുന്നത്. വീണ്ടും വായിച്ചോട്ടെ, ജെയിംസ് ചാപ്റ്റർ 3:2, അവിടെ തികവിൻ്റെ ഒരു മാർക്ക് കാണാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരെ വിധിക്കാനല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തേരെയായി എന്ന് നമുക്ക് പരിശോധിപ്പാനുള്ള വചനത്രേ. ജെയിംസ് ചാപ്റ്റർ 3:2,
നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ,
വാക്കിൽ തെറ്റാതിരുന്നാൽ
അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ.
ഈസ് എ പെർഫെക്റ്റ് മാൻ ഏബിൾ ഓൾസോ ടു ബ്രിഡിൽ ദ ഹോൾ ബോഡി. അവിടെ പറയുന്നു വേർഡ്സ്, നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ എത്രത്തോളം ആയി എന്ന് ഉള്ള അളവുകോൽ. കാരണം ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അത്രേ ആദരം സംസാരിക്കുന്നത്. 2 തിമോത്തി 3:16, അവിടെ പറയുന്നു സൽപ്രവൃത്തികൾ, ഗുഡ് വർക്ക്സ്. അവിടെ ഒരു തികവിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും എന്തിനാണെന്ന് അവിടെ പറയുന്നുണ്ട്,
എല്ലാ തിരുവെഴുത്തും ദൈവശാസനീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനം.
16 വാക്യം പറയുന്നു, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് ആൻഡ് ഈസ് പ്രൊഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഫോർ റിഫ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻ റൈച്ചസ്ന്. എന്തിനാണെന്നറിയാമോ? അടുത്ത് പറയുന്നു ദൈവത്തിന്റെ മനുഷ്യൻ എന്താണ്? സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവന്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സഭയിലെ വാചനങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. സഭയുടെ പരിശുദ്ധാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്നറിയോ? ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞ്, സൽപ്രവർത്തികളെ കുറിച്ചാണ്. ആരൊക്കെ സംസാരിച്ചോ, എനിക്ക് അതിശയമായി പോയി. ദൈവത്തിന്റെ സ്തോത്രം. സൽപ്രവൃത്തികൾ സമ്പന്നരായി വരാൻ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പിന്നെയും പിന്നെയും പറയാണ്, അബൗണ്ടിങ് ഇൻ ഗുഡ് വർക്ക്സ്, അബൗണ്ടിങ്, വർദ്ധിച്ചു 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 വരിക. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു. മറ്റൊരു തെളിവ്, അതെ, സഫറിങ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടങ്ങളുണ്ടോ? വി ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. ഹീബ്രൂസ് ചാപ്റ്റർ 5:8-9 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 5:8-9 പുത്രനെ കുറിച്ചവിടെ പറയുന്ന ഭാഗങ്ങൾ അത്ര.
പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
അവിടെ പറയുന്നു പുത്രനെങ്കിലും സഫറിങ്സ്. ഞാൻ ചോദിക്കട്ടെ, സഫറിങ്സിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ഇറ്റ്സ് വൺ ഓഫ് ദ മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്ചുരിറ്റി. ഇറ്റ് ഇസ് വൺ ഓഫ് ദ മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്ചുരിറ്റി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഡോക്ടർമാർ കേവലം മാസങ്ങൾ മാത്രം പറഞ്ഞ ഒരു യൗവനക്കാരുടെ കൂടെയാണ്. ബട്ട് ഞാൻ ചർച്ച് ഇവിടുന്ന് വന്ന് ചിലരെ കാണിച്ചു, ഹീ ഈസ് ദ മോസ്റ്റ് ജോയ്ഫുൾ പേഴ്സൺ ഇൻ ദ ഹോൾ ക്യാമ്പസ്. ചില മാസങ്ങൾ മാത്രം ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഐ വാസ് സോ എൻകറേജ്ഡ്. അവനോട് പറഞ്ഞു, ഐ എം റെഡി ബ്രദർ, ഐ എം ഓൾവേസ് റെഡി ടു ഗോ ടു ജീസസ്. ഇറ്റ് ജസ്റ്റ് 27 or 25 years old. പ്രിയ സൗരങ്ങളെ, വാട്ട് ഇസ് സ്പിരിച്വൽ മെച്ചുരിറ്റി? കഷ്ടങ്ങൾ വരുമ്പോൾ ഹൃദയം പതറിപ്പോകാനല്ല, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. പ്രിയ സൗരങ്ങളെ, അതുകൊണ്ടാണ് പൗലീസ് പറഞ്ഞത്, ഞാൻ തികഞ്ഞവനായെന്ന് ഞാൻ പറയല്ല, ഞാൻ തികഞ്ഞവനായെന്ന് അവകാശപ്പെടുകയല്ല. അദ്ദേഹം പിമ്പിളത് മറന്നും മുമ്പിളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിധിനായിട്ട് ലാക്കിലേക്ക് ഓടുകയാണ്. നമുക്ക് നമ്മോട് ചോദിക്കാം, ഐ എം എ ചൈൽഡ്. ഞാൻ ആത്മീയമായിട്ട് ഇന്നും ഒരു ശൈശവത്തിൽ തന്നെയാണോ? ഓർ ഞാൻ ആ യേശുവിനെ, ഞാൻ ജസ്റ്റ് ഒരു എന്തൊക്കെയോ ഒരു ഐഡിയ പോലാണോ ഞാൻ യേശുവിനെ കാണുന്നത്? വാട്ട് അബൌട്ട് മൈ സ്പിരിച്വൽ ഇൻറ്റിമസി വിത്ത് ദ ലോർഡ്? കർത്താവിനോടുള്ള എൻ്റെ ആ ഒരു കൂട്ടായ്മ എങ്ങനെയാണ്? കർത്താവെ കഷ്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ ഞാൻ പ്രതികരിക്കുന്നേ, ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെയാണ് എന്റെ നാവ്, എങ്ങനെയാണ് എന്റെ നാവിലൂടെ വാക്കുകൾ പുറത്തു വരുന്നത്. വാട്ട് അബൌട്ട് മൈ ഗുഡ് വർക്ക്സ്, ഫ്രൂട്ട്ഫുൾ, അതാണ് കൊളോസ്യർ ഒന്നിൽ വായിക്കുന്നത്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു വളരുക. അബൗണ്ടിങ് ഇൻ ഓൾ ഗുഡ് വർക്ക്സ്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ഹി പ്രൈഡ്, സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചതാ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം വീണ്ടും പ്രിയസംഗങ്ങളെ തുടർന്ന് വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ പറയുന്നത്, ദെയർഫോർ, ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളതിനെ രക്ഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അവൻ്റെ നാമത്തിൽ ചെയ്യുക. അതെ, ഒരുവനോട് പണക്കമുണ്ടെങ്കിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനെല്ലാം നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തും പാടിയും സ്തോത്രം ചെയ്തും ഇങ്ങനെ ഒരു അബൗണ്ടിങ് ലൈഫിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇറ്റ്സ് അത് ഉന്നതകരമായ ജീവിതം തന്നെയാണ്. നമ്മുടെ സ്വയശക്തിയിൽ അത് സാധ്യമല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. പ്രഫർ എ റെവലേഷൻ, കർത്താവെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു വെളിപ്പാട് എനിക്ക് തരണമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പോലീസ് കൊളോസ്യർക്ക് എഴുതി, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപവുമായി വസിക്കുന്നത്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായി. ഇൻ ഹിം ആർ ഓൾ ദ ഹിഡൻ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, കർത്താവെ എന്നെ നീ പഠിപ്പിക്കണമേ, എന്നെ നീ നടത്തണമേ. കർത്താവെ കാലങ്ങളും സമയങ്ങളും കടന്നു പോകുമ്പോൾ ഒരു ശിശുവായിട്ടിരിക്കാനല്ല, കർത്താവെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുവാൻ, മുമ്പോട്ട് പോകുമ്പോൾ ആത്മീയമായിട്ട് വളരുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് വചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 50-ാം സങ്കീർത്തനക്കാരൻ പാടി, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ ദൈവം പ്രകാശിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ, ദ പെർഫെക്ഷൻ ഓഫ് ഗോഡ്സ് ബ്യൂട്ടി, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത. അതേ വാക്ക് തന്നെയാണ് 45-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. ഹല്ലേലൂയ, ദൈവം എത്ര ഉന്നതകരമായ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ ദൈവം പ്രകാശിക്കുന്നു, ദ പെർഫെക്ഷൻ ഓഫ് ഗോഡ്സ് ബ്യൂട്ടി. അതേസമയം അന്തപുരത്തിലെ രാജകുമാരി ഷീസ് ഓൾസോ പെർഫെക്റ്റ് ഇൻ ബ്യൂട്ടി. ആ പുത്രനുമായിട്ടുള്ള വിവാഹ ദിവസത്തിനായിട്ട് കാത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ഗ്ലോറി പ്രതിബിംബിക്കാം. അപ്പോൾ ദൈവം നമ്മെ വിളിക്കും. അറൈഷ് മൈബിളോടുത്ത് എഴുന്നേൽക്കുക, കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. അവൻ വേഗം വരുന്നു. നമ്മളും ഒരുപക്ഷെ ഏലിയാവിനെ പോലെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ കർത്താവേ, എനിക്കിവിടെ വലിയ കാര്യമൊന്നും വേണ്ടെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മെ ചേർക്കുവാനായി ദൂതന്മാരുമൊത്ത് അവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ, അവൻ വരും, നമ്മെ ചേർക്കും. അവനെ തന്നിരിക്കും പോലെ കാണുന്നതുകൊണ്ട് അവനോട് സദശന്മാരാകും. ഈ പ്രത്യാശ നമ്മെ മുമ്പോട്ട് നയിക്കട്ടെ. അതുകൊണ്ടാണ് റോമാലങ്കനം പറഞ്ഞത്, റിജോയ്സ് ഇൻ ദിസ് ഹോപ്പ്, ഈ പ്രത്യാശയിൽ സന്തോഷിക്കുക. ബി കണ്ടിന്യൂ ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. അബൗണ്ടിങ് ഇൻ ഗുഡ് വർക്ക്സ്, അതെ, ആ ഒരു സൽപ്രവൃത്തിയിൽ വർദ്ധിച്ചു 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 വരിക. വചനത്തിൽ ജീവിക്കുക, വചനത്തിൽ ആനന്ദിക്കുക, വചനം പറയുക, വചനം പ്രസംഗിക്കുക. ബി ഇൻ ദ വേർഡ് ഓൾവേസ്, 24 hours a day. ആത്മാവിൽ സന്തോഷിക്കുക, ആത്മാവിൽ പാടുക. വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് സ്പിരിച്വൽ ഇൻറ്റിമസി. ദൈവം നമ്മെ ആത്മാവിൽ വളർത്തട്ടെ. ദൈവത്തിന് ഇത് കഴിയും. വിശ്വസിക്കുക, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തിയാക്കി തികയ്ക്കാൻ, അതെ, അവന് കഴിയും. എനിക്കതിന് ശക്തിയില്ല, മറ്റാർക്കും ഇവിടെ അതിന് ശക്തിയില്ല, പക്ഷെ എന്നെ വിളിച്ച ദൈവം അവനത് കഴിയുമെന്ന് നമ്മുടെ എല്ലാ കുറവുകളും ഉള്ളപ്പോൾ തന്നെ അതിരുകടന്ന് വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ വിളിച്ചു, എന്നെ അതിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന യേശു പറഞ്ഞു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.